അധ്യായം 76. യൂദാ. ദൈവം ഉയർത്തുമായിരുന്ന ഒരു ജീവിതത്തിൻ്റെ ദുഃഖ പര്യവസാനമാണ് യൂദയുടെ ചരിത്രം കാഴ്ചവെക്കുന്നത്. ജെറുസലേമിലേക്കുള്ള തൻ്റെ ഒടുവിലത്തെ യാത്രയ്ക്ക് മുമ്പായി യൂദ മരിച്ചിരുന്നുവെങ്കിൽ 12 പേരുടെ ഇടയിൽ അവനൊരു സ്ഥാനം ലഭിക്കുകയും ഏവർക്കും പ്രിയങ്കരനായിരിക്കുകയും ചെയ്യുമായിരുന്നു. യൂദയുടെ ജീവിത സായാഹ്നത്തിൽ പ്രകടമാക്കപ്പെട്ട സ്വഭാവവൈകല്യങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് യൂദയുടെ വേരലിന് ഉള്ള കളങ്കം ഒരിക്കലും ഉണ്ടാകുകയില്ലായിരുന്നു. ലോകത്തിൻ്റെ മുമ്പിൽ യൂദയുടെ സ്വഭാവം പ്രദർശിപ്പിച്ചിരിക്കുന്നതിന് ഒരു ഉദ്ദേശമുണ്ട്. പാവനമായ ഉത്തരവാദിത്തങ്ങളോട് അവഗണന കാട്ടുന്നവർക്ക് അവൻ്റെ ചരിത്രം ഒരു മുന്നറിയിപ്പാണ്. യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കാമെന്ന് പെസഹായ്ക്ക് മുമ്പ് യൂദ മഹാപുരോഹിതന്മാരുമായി ഉണ്ടാക്കിയ കരാർ വീണ്ടും പുതുക്കി. യേശു പതിവായി ധ്യാനത്തിന് പോകാറുള്ള സ്ഥലങ്ങളിൽ ഒരിടത്ത് വെച്ച് തടങ്കലിലാക്കണമെന്ന് അവർ തമ്മിൽ പറഞ്ഞ് ഒത്തു. പുരോഹിതന്മാരുമായി ഉണ്ടാക്കിയ കരാറിൽ നിന്ന് പിന്മാറുവാൻ ശിമോൻ്റെ വീട്ടിൽ വെച്ച് നടന്ന വിരുന്നിന് ശേഷം പല സന്ദർഭങ്ങളും ഉണ്ടായെങ്കിലും യൂദയുടെ മനസ്സിന് ഒരു മാറ്റവുമില്ലായിരുന്നു. ഒരു അടിമയ്ക്ക് ലഭിക്കുന്ന വിലയായ 30 വെള്ളിക്കാശിന് മൗത്ത് രാജാവായ ക്രിസ്തുവിനെ യൂദ കൊലയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. യൂദ ഒരു ദ്രവ്യാഗ്രഹിയായിരുന്നു. എന്നാൽ ഇത്ര അധമമായ ഒരു പ്രവൃത്തി ചെയ്യുവാൻ തക്കവണ്ണം യൂദ മുമ്പ് ഹിന്നായിരുന്നില്ല. എന്നാൽ പണത്തോടുള്ള താല്പര്യം വർദ്ധിച്ച് അത് ജീവിതത്തിൻ്റെ ലക്ഷ്യമായി തീരുവാൻ യൂദ അനുവദിച്ചു. ക്രിസ്തുവിനെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ യൂദ പണത്തെ സ്നേഹിച്ചു. ഒരു തിന്മയ്ക്ക് അടിമയായതുമൂലം യൂദ തൻ്റെ സ്വാതന്ത്ര്യത്തെ സാത്താന് അടിയറവെച്ചു. ക്രിസ്തുവിൻ്റെ ജനസ്വാധീനം വർദ്ധിക്കുന്നത് കൊണ്ടാണ് യൂദ ക്രിസ്തുവിൻ്റെ ശിഷ്യഗണത്തിലെ ഒരുവനായത്. യേശുവിൻ്റെ ഉപദേശം ജനത്തെ ഹഠാദാകർഷിച്ചു. ജനങ്ങൾ യേശുവിനെ കാണുവാൻ ദേവാലയത്തിലും മലമ്പ്രദേശങ്ങളിലും കടൽക്കരയിലും തടിച്ചുകൂടി. രോഗികളും അംഗഹീനരും എല്ലായിടങ്ങളിൽ നിന്നും യേശുവിനെ കാണുവാനെ വന്നുകൊണ്ടിരുന്നു. രോഗികളെ സൗഖ്യമാക്കുകയും പിശാചുക്കളെ പുറത്താക്കുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും ചെയ്യുന്നതുമായ യേശുവിൻ്റെ അത്ഭുത പ്രവൃത്തികൾ യൂദ കണ്ടു. താൻ കേട്ടിട്ടുള്ളതിലേക്കും ശ്രേഷ്ഠമായ ഉപദേശമായിരുന്നു ക്രിസ്തുവിൻ്റേത്. യൂദ യേശുവിനെ വളരെ സ്നേഹിച്ചിരുന്നു. യേശുവിനോട് കൂടെ ഇരിപ്പാൻ യൂദ താല്പര്യമുള്ളവനായിരുന്നു. തൻ്റെ ജീവിതത്തിന് ഒരു മാറ്റമുണ്ടാകുവാൻ യൂദ ആഗ്രഹിച്ചു. കർത്താവ് യൂദയെ ഒരിക്കലും തള്ളിക്കളഞ്ഞില്ല. 12 പേരിലെ ഒരു സ്ഥാനം യേശു അവന് നൽകി. സുശേഷകനായിരിക്കാനുള്ളതായ സന്ദർഭം യേശു അവന് കൊടുത്തു. രോഗികളെ സൗഖ്യമാക്കുവാനും പിശാചുക്കളെ പുറത്താക്കുവാനുമുള്ള അധികാരം യേശു യൂദയ്ക്ക് പ്രദാനം ചെയ്തു. എന്നാൽ തൻ്റെ സ്വയത്തെ ക്രിസ്തുവിന് സമർപ്പിക്കുവാൻ യൂദ വിസമ്മതം കാട്ടി. ലോകമോഹവും ദൈവാഗ്രഹവും യൂദ വിട്ടുകളഞ്ഞില്ല. ക്രിസ്തുവിൻ്റെ ഒരു സുശേഷകൻ എന്ന സ്ഥാനം താൻ സ്വീകരിച്ചപ്പോൾ ദൈവിക രൂപപ്പെടുത്തലിന് സ്വയം വിധേയനാകുവാൻ യൂദ തയ്യാറായില്ല. സ്വന്തമാലോചനയും തീരുമാനങ്ങളും യൂദ വച്ചു പുലർത്തി. വിമർശനവും കുറ്റപ്പെടുത്തലുകളും ഒരു സ്വഭാവമായി യൂദ വളർത്തിയെടുത്തു. മറ്റ് ശിഷ്യന്മാർ യൂദയെ വളരെ ആദരവോട് കരുതിയിരുന്നു. അവന് അവരുടെ മേൽ സ്വാധീനവും ഉണ്ടായിരുന്നു. തൻ്റെ കഴിവിൽ യൂദ സ്വയം അഭിമാനിച്ചിരുന്നു. മറ്റുള്ള ശിഷ്യന്മാർ തന്നേക്കാൾ കഴിവ് കുറഞ്ഞവരാണെന്നും അവർ കരുതിയിരുന്നു. അവസരങ്ങളെ തക്കത്തിൽ പ്രയോജനപ്പെടുത്താത്തവർ എന്ന് സഹോദരങ്ങളെക്കുറിച്ച് യൂദ ചിന്തിച്ചു. ഇങ്ങനെയുള്ളവരുടെ നേതൃത്വം ക്രൈസ്തവ സഭയ്ക്ക് ഗുണം ചെയ്യുകയില്ല എന്ന് യൂദ കരുതി. അവൻ്റെ ദൃഷ്ടിയിൽ പത്രോസ് ഒരു വികാരജീവിയും യോഹന്നാൻ അപക്വതയുള്ള ഒരു പണമിടപാടുകാരനുമായിരുന്നു. ഭക്തനായ മത്തായി ദൂരദൃഷ്ടിയോ ബുദ്ധിസാമർഥ്യമോ ഇല്ലാത്ത ആളെന്ന് യൂദ വിലയിരുത്തി. ഓരോ ശിഷ്യനെക്കുറിച്ചും യൂദ മോശമായിട്ടാണ് കരുതിയിരുന്നത്. തന്നെക്കാൾ ശ്രേഷ്ഠനായി ശിഷ്യന്മാരിൽ ആരുമില്ലെന്ന് യൂദ വിചാരിച്ചു. തൻ്റെ സ്വഭാവത്തിലെ പോരായ്മകളെ കാണുവാൻ യൂദയ്ക്ക് കഴിഞ്ഞില്ല. തൻ്റെ തെറ്റുകളെ തിരുത്തുവാനുള്ളതായ സന്ദർഭം ക്രിസ്തു അവന് നൽകി. ശിഷ്യന്മാരുടെ ഇടയിലെ പണം സൂക്ഷിപ്പുകാരൻ എന്ന നിലയിൽ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ചുമതല യൂദയുടേതായിരുന്നു. സാധുക്കളെ സഹായിക്കുക എന്ന ചുമതലയും യൂദയ്ക്കുണ്ടായിരുന്നു. നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്യുക. യോഹന്നാൻ 13:27 എന്ന പെസഹ രാത്രിയിൽ യേശു യൂദയോട് പറഞ്ഞപ്പോൾ വിരുന്നിന് ആവശ്യമായ സാധനങ്ങൾ വാങ്ങിക്കുന്നതിനോ ദരിദ്രന്മാരെ സഹായിക്കുവാനോ യൂദയ്ക്ക് യേശു നിർദ്ദേശം നൽകുകയായിരുന്നു എന്നാണ് മറ്റ് ശിഷ്യന്മാർ വിചാരിച്ചിരുന്നത്. മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിലൂടെ യൂദായിക്ക് സേവനത്തിൻ്റെ ആത്മാവിനെ തന്നിൽ തന്നെ വളർത്തിയെടുക്കുമായിരുന്നു. എങ്കിലും അവൻ ദുരാഗ്രഹത്തിൻ്റെ ആത്മാവിന് വഴിപ്പെടുകയാണ് ചെയ്തത്. തൻ്റെ കയ്യിൽ വന്നുകൊണ്ടിരുന്ന ദ്രവ്യം തനിക്ക് ഒരു പരീക്ഷയായിരുന്നു. പൊതുധനത്തിൽ നിന്നും സ്വാർത്ഥപരമായ ആവശ്യങ്ങൾക്ക് പണം യൂദ എടുത്തുവന്നു. തൻ്റെ നോട്ടത്തിൽ അവ ന്യായമായിട്ടുള്ളതെന്ന് അവൻ കരുതി. എന്നാൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അവൻ ഒരു കള്ളൻ തന്നെയായിരുന്നു. തൻ്റെ രാജ്യം ഐഹ്യമല്ല എന്ന ക്രിസ്തുവിൻ്റെ പ്രസ്താവന യൂദയെ നീരസപ്പെടുത്തിയിരുന്നു. ക്രിസ്തുവിൻ്റെ പ്രവർത്തനം താൻ ആഗ്രഹിച്ച രീതിയിൽ നടക്കണമെന്ന് യൂദ താൽപ്പര്യപ്പെട്ടു. യോഹന്നാൻ സ്നാപകനെ തടവിൽ നിന്ന് ക്രിസ്തു മോചിപ്പിക്കേണ്ടതായിരുന്നുവെന്ന് യൂദ ആഗ്രഹിച്ചു. എന്നാൽ യൂദയുടെ ആഗ്രഹ നിവൃത്തി ഉണ്ടായില്ല. യോഹന്നാൻ്റെ തല ഛേദിക്കപ്പെട്ടു. യോഹന്നാൻ്റെ മരണത്തിന് പ്രതിക്രിയ ചെയ്യാതെ യേശു ശിഷ്യന്മാരുമൊത്ത് വചനപ്രദേശത്തേക്ക് പോയതും യൂദ ഇഷ്ടപ്പെട്ടില്ല. യോഹന്നാൻ വധിക്കപ്പെട്ടപ്പോൾ യേശു അതിന് തക്ക ശിക്ഷ നൽകി തൻ്റെ ഭൗമികരാജ്യം ഉറപ്പിക്കുമെന്ന് യൂദ പ്രതീക്ഷിച്ചു. എന്നാൽ യേശു വചനപ്രദേശത്തേക്ക് വാങ്ങിപ്പോവുകയാണ് ചെയ്തത്. ഒരു കടന്നാക്രമണമായിരുന്നു യൂദ കണക്ക് കൂട്ടിയത്. യേശു ശിഷ്യന്മാരെ പിന്തിരിപ്പിക്കാതിരിക്കുകയാണെങ്കിൽ വിജയം സുനിശ്ചിതമെന്നും യൂദ വിശ്വസിച്ചു. യഹൂദ നേതാക്കളുടെ വർദ്ധിച്ചു വരുന്ന ശത്രുത്വം യൂദ ശ്രദ്ധിച്ചു. യഹൂദ നേതാക്കൾ ക്രിസ്തുവിനോട് ആകാശത്തു നിന്ന് ഒരടയാളം കാണിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അത് പരിഗണിക്കാതെ തള്ളിയത് ശരിയായില്ല എന്ന് യൂദാസ് കരുതി. അവിശ്വാസത്തിൻ്റെ ചൂഴിയിൽ യൂദ പെട്ടുകഴിഞ്ഞു. സംശയവും ചോദ്യം ചെയ്യലും യൂദയെ കീഴ്പ്പെടുത്തി. യേശു എന്തിന് നിരാശ ഉളവാക്കുന്ന പാത തിരഞ്ഞെടുത്തു എന്ന ചോദ്യം യൂദയെ മതിച്ചു. എന്തിന് പരിശോധനയുടെയും കഷ്ടപ്പാടിൻ്റെയും പാതയിലൂടെ സഞ്ചരിക്കണമെന്ന് ശിഷ്യന്മാരോട് യേശു കൽപ്പിച്ചു. ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ അധികാരമുള്ള ഒരു സ്ഥാനം കിട്ടുമെന്ന പ്രതീക്ഷയായിരുന്നു ക്രിസ്തുവിനോടുകൂടെ പ്രവർത്തിക്കുവാൻ യൂദയെ പ്രേരിപ്പിച്ചത്. ക്രിസ്തു ദൈവപുത്രനാണെന്ന് യൂദ വിശ്വസിച്ചിട്ടില്ലായിരുന്നു. സംശയാലുവായിരുന്ന യൂദ ക്രിസ്തു പ്രവർത്തിച്ച അത്ഭുതങ്ങൾക്ക് വിശദീകരണം തേടുകയായിരുന്നു. ക്രിസ്തു ഒരു ഭൗമിക രാജാവായി ജെറുസലേമിൽ വാഴുമെന്ന് യൂദ പ്രതീക്ഷിക്കുകയും ആശയം പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. 5000 പേർക്ക് കർത്താവ് ആഹാരം നൽകിക്കൊണ്ടിരുന്നപ്പോൾ ഈ ആശയം പ്രചരിപ്പിക്കുവാൻ യൂദ ശ്രമിച്ചു. വിശന്നിരുന്ന ജനത്തിന് ആഹാരം വിളമ്പുന്നതിൽ യൂദ പങ്കെടുത്തു. മറ്റുള്ളവരെ ശുശ്രൂഷിക്കുമ്പോൾ ലഭിക്കുന്ന സ്വർഗീയ അനുഗ്രഹം കാണുവാനുള്ള സന്ദർഭം യൂദയ്ക്ക് ലഭിച്ചു. ദൈവത്തെ ശുശ്രൂഷിക്കുമ്പോൾ ലഭിക്കുന്ന സംതൃപ്തി യൂദയും അനുഭവിച്ചിരുന്നു. പുരുഷാരത്തിൽ നിന്ന് രോഗികളെയും കഷ്ടപ്പെടുന്നവരെയും ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് ആനയിച്ചത് യൂദയായിരുന്നു. പുനർജീവിപ്പിക്കുന്നവരിൽ നിന്ന് വരുന്ന രോഗശാന്തിയിലൂടെ ജീവന് ലഭിക്കുന്ന ആശ്വാസവും സന്തോഷവും യൂദ കണ്ടു. ക്രിസ്തുവിൻ്റെ ആശയങ്ങളെ മനസ്സിലാക്കുവാൻ കഴിയുമായിരുന്നുവെങ്കിലും സ്വാർത്ഥ താല്പര്യം യൂദയെ അന്ധനാക്കിയിരുന്നു. 5 കൊണ്ട് 5000 പേരെ സംതൃപ്തരാക്കിയ ക്രിസ്തുവിൻ്റെ അത്ഭുത പ്രവൃത്തിയിലുണ്ടായ ജനതാൽപര്യത്തെ പ്രയോജനപ്പെടുത്തുവാൻ മുമ്പോട്ട് വന്നത് യൂദ ആയിരുന്നു. ക്രിസ്തുവിനെ രാജാവാക്കുവാനുള്ളതായ ശ്രമത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതും യൂദ തന്നെയായിരുന്നു. പ്രതീക്ഷകളെ വളരെ ഉയരത്തിലേക്ക് അയച്ച യൂദയുടെ നിരാശ വളരെ കൈപ്പേറിയത് ആയിരുന്നു. ജീവൻ്റെ അപ്പത്തെക്കുറിച്ച് യേശു ദേവാലയത്തിൽ വെച്ച് നടത്തിയ പ്രഭാഷണം യൂദയുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു. നിങ്ങൾ മനുഷ്യപുത്രൻ്റെ മാംസം തിന്നാതെയും അവൻ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്കുള്ളതിൽ ജീവനില്ല. യോഹന്നാൻ 6:53. യൂദ ഈ പ്രസ്താവന ശ്രദ്ധിച്ചു. ക്രിസ്തു ആത്മീയകാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നതെന്ന് യൂദ മനസ്സിൽ കരുതി. താൻ വളരെ ദൂരവ്യാപകമായ കാര്യങ്ങളെ ഗ്രഹിപ്പാൻ കഴിവുള്ളവനാണെന്ന് യൂദ സ്വയം അഭിമാനിച്ചു. അന്നത്തെ സമൂഹത്തിൽ യേശുവിനെ ഒരു സമ്മതിയും ലഭിക്കാൻ പോകുന്നില്ല എന്ന് യൂദ ഗ്രഹിച്ചു. തൻ്റെ അനുയായികൾക്ക് ഒരു സ്ഥാനവും കൊടുക്കാൻ യേശുവിന് കഴിയുകയില്ല എന്നും യൂദ മനസ്സിലാക്കി. ക്രിസ്തുവുമായുള്ളതായ ബന്ധം അവസാനിപ്പിക്കുവാൻ യൂദ തീരുമാനിച്ചു. യേശുവിൻ്റെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുന്നവനായി പ്രവർത്തിപ്പാൻ അവൻ ഉറച്ചു. അപ്പോൾ മുതൽ യൂദ സംശയത്തിൻ്റെ കാലാളാവസ്ഥയിൽ അകപ്പെട്ടു. യൂദയുടെ ഈ മാറ്റം ശിഷ്യന്മാരുടെയും ചിന്തക്കുഴപ്പത്തിലാക്കി. വിവാദങ്ങളും വഴിതെറ്റിക്കുന്ന ആലോചനകളും യൂദ നടത്തുവാൻ തുടങ്ങി. ശാസ്ത്രിമാരും പരീശന്മാരും കൊണ്ടുവന്ന അവിശ്വാസത്തിൻ്റെ ചോദ്യങ്ങൾ അവൻ ആവർത്തിച്ചു. ചെറുതും വലുതുമായ എല്ലാ പ്രശ്നങ്ങളുടെയും സുവിശേഷത്തിൻ്റെ വിലങ്ങുതടിയെന്ന് തോന്നിപ്പിക്കുന്ന കാര്യങ്ങളും യൂദ ക്രിസ്തുവിൻ്റെ വേലയ്ക്കെതിരായുള്ള തെളിവുകളായി യൂദ വ്യാഖ്യാനിച്ചു. ക്രിസ്തു നൽകിയ വസ്തുക്കളുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഭാഗങ്ങൾ തിരുവെഴുത്തുകളിൽ നിന്ന് ഉദ്ധരിച്ചിട്ട് അതിൻ്റെ പശ്ചാത്തലത്തെ ബോധ്യപ്പെടുത്താതെ ശിഷ്യന്മാരെ ചിന്താക്കുഴപ്പത്തിലാക്കി. ഇത് ശിഷ്യന്മാരെ കൂടുതൽ നിരാശയിലേക്ക് നയിക്കുവാൻ കാരണമായി. ഇങ്ങനെ ആത്മീയതയുടെ മൂടുപടമണിഞ്ഞ് യേശു നൽകിയ പാഠങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ പാഠങ്ങൾ യൂദ മറ്റ് ശിഷ്യന്മാർക്ക് നൽകി. ഭൗതികമായ നേട്ടങ്ങൾക്ക് താല്പര്യം ജനിപ്പിക്കുന്ന തരത്തിലുള്ള ആശയങ്ങളാണ് യൂദ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. തങ്ങൾ ആരാണ് ശ്രേഷ്ഠൻ എന്ന ചിന്ത അവരിലുണ്ടാക്കിയത് യൂദയായിരുന്നു. ശിഷ്യത്വത്തിൻ്റെ വ്യവസ്ഥയെക്കുറിച്ച് ധനവാനായ ന്യായശാസ്ത്രിയോട് യേശു പറഞ്ഞപ്പോൾ യൂദ അത് ഇഷ്ടപ്പെട്ടില്ല. യേശു ചെയ്തത് ഒരു തെറ്റായിപ്പോയെന്ന് അവൻ ചിന്തിച്ചു. അപ്രകാരം ഒരു ധനികനെ യേശുവിൻ്റെ ശിഷ്യനായി ലഭിക്കുന്നതിന് വലിയ നേട്ടമായിരിക്കുമെന്ന് യൂദ കരുതി. തൻ്റെ ഉപദേശം കർത്താവ് തേടിയിരുന്നുവെങ്കിൽ നല്ല ആലോചനകൾ പറഞ്ഞു കൊടുക്കുമായിരുന്നുവെന്നും അവൻ ആശിച്ചു. യൂദയുടെ ആശയങ്ങളും തത്വസംഹിതകളും ക്രിസ്തുവിൻ്റെയിൽ നിന്ന് തികച്ചും വിഭിന്നമായിരുന്നു. ക്രിസ്തു നൽകിയ ഉപദേശങ്ങളിൽ പലതിനോടും യൂദയ്ക്ക് യോജിപ്പ് ഉണ്ടായിരുന്നില്ല. അതെല്ലാം അവൻ ഹൃദയത്തിൽ ഒതുക്കി. യൂദയുടെ ഗൂഢമായ പ്രവർത്തന ഫലമായി വിയോജിപ്പിൻ്റെ വിത്തുകൾ വേഗം വളരുവാനിടയായി. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്ന ശക്തി എന്തെന്ന് ശിഷ്യന്മാർ അറിഞ്ഞിരുന്നില്ല. എന്നാൽ സാത്താൻ യൂദയിൽ കൂടെ പ്രവർത്തിക്കുന്ന എന്തെന്ന് യേശു കണ്ടു. മറ്റ് ശിഷ്യന്മാരെയും വഴിതെറ്റിക്കുകയായിരുന്നു അവൻ്റെ ഉദ്ദേശം. യൂദ തന്നെ കാണിച്ചു കൊടുക്കുന്നതിന് 1 മുമ്പ് യേശു പറഞ്ഞു, നിങ്ങളെ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലയോ? എങ്കിലും നിങ്ങളിലെ ഒരുത്തൻ ഒരു പിശാചാകുന്നു. യോഹന്നാൻ 6:70. എങ്കിലും യൂദ പരസ്യമായി യേശുവിനോട് ഒരെതിർപ്പും കാണിച്ചില്ല. യേശുവിൻ്റെ ഉപദേശങ്ങളെ ചോദ്യം ചെയ്യുന്നതായും ഭാവിച്ചില്ല. ശിമോന്റെ വീട്ടിൽ വെച്ച് നടന്ന വിരുന്നിൻ്റെ സമയം വരെ യൂദ പരസ്യമായി പിറുപിറുക്ക് പോലും ചെയ്തിരുന്നില്ല. കർത്താവിൻ്റെ പാദങ്ങളെ മറിയ പരിമള തൈലം കൊണ്ട് അഭിഷേകം ചെയ്തപ്പോൾ അവൻ അത്യാഗ്രഹത്തിൻ്റെ ആത്മാവിനെ പ്രദർശിപ്പിച്ചു. യേശു അവനെ ശാസിച്ചപ്പോൾ യൂദയ്ക്ക് വളരെ അനിഷ്ടം തോന്നി. മുറിവേറ്റ അഹന്തയും പ്രതികാര വാഞ്ചയും അത്യാഗ്രഹവും എല്ലാ മറകളും നീക്കി പുറത്തു വന്നു. പാപവുമായി ഇടപഴകുന്ന ഏവർക്കും യൂദയുടെ അനുഭവമാണ് ഉണ്ടാകുവാൻ പോകുന്നത്. കീഴടക്കപ്പെടാത്ത ഒരു ദുസ്വഭാവങ്ങളും പിശാചിൻ്റെ പരീക്ഷയ്ക്ക് വിധേയമാകുകയും ആ വ്യക്തി പിശാചിൻ്റെ അടിമത്തത്തിൽ നിവധിക്കുകയും ചെയ്യുന്നു. യൂദ പൂർണ്ണമായും കഠിന ചിത്തനായി കഴിഞ്ഞിരുന്നില്ല. യേശുവിനെ കാണിച്ചു കൊടുക്കാമെന്ന് യേശുവിൻ്റെ ശത്രുക്കൾക്ക് 2 പ്രാവശ്യം വാക്കുകൊടുത്തിരുന്നുവെങ്കിലും അനുദപിക്കുവാനുള്ളതായ സന്ദർഭം അവന് ഉണ്ടായിരുന്നു. പെസക ആചരിച്ച രാത്രിയിൽ അവൻ്റെ ഹൃദയ നിരൂപണം കർത്താവ് ഗ്രഹിച്ചു. മറ്റ് ശിഷ്യന്മാരുടെ കാലുകൾ കഴിയപ്പോൾ യേശു യൂദയുടെ കാൽ ഒഴിവാക്കിയില്ല. എന്നാൽ സ്നേഹത്തോടു കൂടിയ യേശുവിൻ്റെ അഭ്യർത്ഥന യൂദ തിരസ്കരിച്ചു. അതോടുകൂടി അവൻ്റെ വിധി നിർണ്ണയിക്കപ്പെട്ടു കഴിഞ്ഞു. യേശുവിൻ്റെ കരങ്ങൾ കൊണ്ട് കഴുകിയ കാലുകൾ സാത്താൻ്റെ ഇഷ്ടം നിറവേറ്റാനായി പുറപ്പെട്ടു പോയി. യൂദ ഇപ്രകാരം ചിന്തിച്ചു, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെടേണ്ടവനാണെങ്കിൽ അത് നടന്നേ മതിയാവൂ. യേശുവിനെ കാണിച്ചു കൊടുക്കുന്ന തൻ്റെ പ്രവൃത്തി മൂലം അതിന് ഒരു മാറ്റവും വരുന്നില്ല. യേശു മരിക്കേണ്ടവനെങ്കിൽ തൻ്റെ പ്രവൃത്തി യേശുവിനെ രക്ഷപ്പെടുവാനുള്ളതായ ഒരു പ്രേരശക്തിയായിരിക്കും. എന്തുതന്നെയായിരുന്നാലും യേശുവിനെ കാണിച്ചു കൊടുക്കുന്നതിലൂടെ തനിക്ക് നേട്ടങ്ങളാണ് ഉണ്ടാകുവാൻ പോകുന്നതെന്ന് അവൻ ചിന്തിച്ചു. ബന്ധനസ്ഥനാക്കപ്പെടുന്നതിന് ക്രിസ്തു സമ്മതിക്കയില്ലെന്നായിരുന്നു യൂദ കരുതിയത്. ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്നതിലൂടെ ഒരു പാഠം പഠിപ്പിക്കാമെന്ന് യൂദ ചിന്തിച്ചു. തനിക്ക് ലഭിക്കേണ്ട ബഹുമാനം നൽകുവാൻ യേശു ഇനിയും മറക്കുകയില്ല എന്ന് അവൻ കരുതി. ക്രിസ്തു വധിക്കപ്പെടുമെന്ന് അവൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. യേശുവിനെ കൊല്ലുവാനായി വന്ന യഹൂദ പ്രമാണികൾ എത്രയോ പ്രാവശ്യം തങ്ങളുടെ ഉദ്ദേശം മറന്ന് യേശുവിൻ്റെ ഉപദേശങ്ങളിൽ ആകൃഷ്ടരായി നിന്നിട്ടുണ്ട്. കോപാലുക്കളായി അവർ യേശുവിനെ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ എത്ര തന്നെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ യേശു അവരുടെ കൈകളിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടു. ഇത്തവണയും യേശു ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് യൂദ വിചാരിച്ചു. യൂദ ഇപ്രകാരം ചിന്തിച്ചു, യേശു യഥാർത്ഥത്തിൽ മശിഹ ആയിരുന്നു എങ്കിൽ ജനം അവനെ രാജാവായി വാഴിക്കുമായിരുന്നു. അത് അനിശ്ചിതത്വത്തിൽ കഴിയുന്ന അനേക മനസ്സുകൾക്ക് ധൈര്യം പകരുമായിരുന്നു. ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഒരു രാജാവിനെ വാഴിച്ചുവെന്ന ഖ്യാതി തനിക്കും ലഭിക്കുമായിരുന്നു. മാത്രമല്ല ക്രിസ്തു രാജാവായാൽ തനിക്ക് ആ രാജ്യത്തിൽ അസൂയാർഹമായ ഒരു സ്ഥാനം ലഭിക്കുമായിരുന്നു. ക്രിസ്തുവിനെ പിടികൂടിയവരെ യൂദ നോക്കി. തൻ്റെ വാക്ക് അനുസരിച്ച് അവർ യേശുവിനെ ബലമായി പിടിച്ചു കെട്ടി. യേശു എതിർപ്പുകളൊന്നും കാണിക്കാതിരുന്നതിനാൽ യൂദ അത്ഭുതപ്പെട്ടു. യഹൂദ പ്രമാണികളുടെ മുൻപിൽ വിസ്തരിക്കപ്പെടുവാനായി യേശുവിനെ കൊണ്ടുപോയപ്പോൾ യൂദ യേശുവിനെ അനുഗമിച്ചു. അവൻ കരുതിയത് യേശു ശത്രുക്കളെയെല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് രക്ഷപ്പെടുമെന്നാണ്. എന്നാൽ യേശു രക്ഷപ്പെടുവാനുള്ളതായ ശ്രമം ഒന്നും ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോൾ യൂദ പരിഭ്രാന്തനായി. ഗുരുവിനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തുവെന്ന കുറ്റബോധം അവനെ തകർത്തു. വിചാരണ അവസാനിപ്പിച്ചപ്പോഴേക്കും യൂദ തൻ്റെ മനസാക്ഷിയുടെ കുറ്റബോധം ഒട്ടും സഹിക്ക വയ്യാതെയായി. പെട്ടെന്ന് ഒരു ശബ്ദം അവിടെ മുഴങ്ങി. അത് കേൾവിക്കാരുടെ ഹൃദയങ്ങളിൽ ഭീതിയുടെ തീനാളങ്ങൾ ഉയർത്തി. അവൻ കുറ്റമല്ലാത്തവൻ, അവനെ വെറുതെ വിടുക. അത്ഭുതസ്തബ്ധരായി നിന്ന ജനക്കൂട്ടത്തിനിടയിലൂടെ യൂദ തിക്കിത്തിരക്കി മുമ്പോട്ട് പോയി. അവൻ്റെ മുഖം വിളറിയും ക്ഷീണിച്ചു വരുന്നു. അവൻ്റെ നെറ്റിത്തടത്തിൽ നിന്ന് വിയർപ്പ് തുള്ളികൾ വീണുകൊണ്ടിരുന്നു. നീതി ന്യായാസനത്തിൻ്റെ അടുത്തേക്ക് പാഞ്ഞിയെന്ന് മഹാപുരോഹിതൻ്റെ മുമ്പിൽ ഗുരുവിനെ കാണിച്ചു കൊടുത്തതിന് പ്രതിഫലമായി ലഭിച്ച 30 വെള്ളിക്കാശ് യൂദ എറിഞ്ഞു. കയ്യഫാവിൻ്റെ വസ്ത്രാഗ്രഹത്തിൽ പിടിച്ചുകൊണ്ട് യേശുവിൻ്റെ മോചനത്തിനായി യൂദ കേണപേക്ഷിച്ചു. മരണത്തിന് കാരണമായതൊന്നും തൻ്റെ ഗുരു പ്രവർത്തിച്ചിട്ടില്ല എന്ന് യൂദ പറഞ്ഞു. കയ്യഫാവ് കോപത്തോടെ അവൻ്റെ പിടി വിടുവിച്ചു. എങ്കിലും എന്ത് ചെയ്യണമെന്നറിയാതെ ചഞ്ചലഹൃദയനായി കയ്യഫാവ് നിന്നു. പുരോഹിതന്മാരുടെ വഞ്ചന പുറത്തായി. ഗുരുവിനെ ഉറ്റിക്കൊടുക്കുവാൻ ശിഷ്യന് കൈക്കൂലി നൽകിയെന്നത് വ്യക്തമായി. ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തു എന്ന് യൂദ നിലവിളിച്ചു. മഹാപുരോഹിതന്മാർ സമ്മതിലെ വീണ്ടെടുത്തുകൊണ്ട് പറഞ്ഞു, അത് നിങ്ങൾക്ക് എന്ത്, നീ തന്നെ നോക്കിക്കൊള്ളുക. മത്തായി 27:4. പുരോഹിതന്മാർ യൂദായെ ഒരു ഉപകരണമായി ഉപയോഗിക്കുവാൻ ഉദ്ദേശിച്ചു. എന്നാൽ അവൻ്റെ അധമ സ്വഭാവത്തെ അവർ വെറുത്തു. യൂദ തകർന്ന ഹൃദയത്തോടെ അവൻ്റെ തെറ്റിനെക്കുറിച്ച് പരിതപിച്ചപ്പോൾ പുരോഹിതന്മാർ യൂദായെ തള്ളിക്കളഞ്ഞു. യൂദ യേശുവിൻ്റെ പാദത്തിൽ വീണ് കീണു. യേശുവിനെ ദൈവപുത്രനെന്ന് അംഗീകരിച്ചു. ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടുകൊള്ളുവാൻ യൂദ യേശുവിനോട് അപേക്ഷിച്ചു. തന്നെ ശത്രുക്കൾക്ക് ഒറ്റിക്കൊടുത്തവനെ യേശു കുറ്റപ്പെടുത്തിയില്ല. യൂദയ്ക്കുണ്ടായ അനുതാപം യഥാർത്ഥമല്ലെന്ന് യേശുവിനറിയാമായിരുന്നു. യൂദയുടെ അനുതാപം ഭയങ്കരമായ കുറ്റബോധത്തിൻ്റെ സമ്മർദ്ദത്താൽ ഉണ്ടായ ഒന്നായിരുന്നു. കളങ്കമില്ലാത്ത ദൈവകുഞ്ഞാടിനെ ഒറ്റിക്കൊടുക്കുകയും ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ നിരസിക്കുകയും ചെയ്തതിൽ യൂദയ്ക്ക് പശ്ചാത്താപം ഉണ്ടായില്ല. എങ്കിലും അവനെ കുറ്റപ്പെടുത്തുന്ന ഒരു വാക്കുപോലും യേശു പറഞ്ഞില്ല. അനുകമ്പാപൂർവം യൂദായെ നോക്കിക്കൊണ്ട് യേശു പറഞ്ഞു, ഈ നാഴികയ്ക്ക് ഞാൻ ലോകത്തിൽ വന്നിരിക്കുന്നു. തന്നെ ഒറ്റിക്കൊടുത്തവൻ്റെ നേരെ ക്രിസ്തു സ്വീകരിച്ച ദീർഘക്ഷമ ജനം അത്ഭുതത്തോടെ വീക്ഷിച്ചു. മർത്യതയുള്ള മനുഷ്യനേക്കാൾ ശ്രേഷ്ഠനാണ് യേശു എന്ന മനുഷ്യൻ എന്ന് അവർക്ക് ബോധ്യമായി. യേശു ദൈവപുത്രനെങ്കിൽ എന്തുകൊണ്ട് തൻ്റെ ശത്രുക്കളെ നശിപ്പിച്ച ശേഷം തന്നെത്താൻ രക്ഷിക്കുന്നില്ല എന്ന് അവർ അത്ഭുതപ്പെട്ടു. തൻ്റെ അഭ്യർത്ഥനകൾ വൃഥാവിലാണെന്ന് യൂദ മനസ്സിലാക്കിയപ്പോൾ താമസിച്ചുപോയി എന്ന് നിലവിളിച്ചുകൊണ്ട് ന്യായവിസ്താരത്തിൽ സഭയിൽ നിന്ന് അവൻ ഓടിപ്പോയി. യേശുവിൻ്റെ ക്രൂശീകരണം കാണുവാൻ കഴിവില്ലാതെ അവൻ തൂങ്ങി മരിച്ചു. ആ ദിവസം പിലാത്തോസിൻ്റെ ആസ്ഥാനത്ത് നിന്ന് കാൽവറിയിലേക്ക് യേശുവിനെ ക്രൂശിപ്പാനായി കൊണ്ടുപോയപ്പോൾ ജനക്കൂട്ടത്തിൻ്റെ ആരവം പെട്ടെന്ന് ശമിച്ചു. വിജനമായ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഒരു വൃക്ഷച്ചുവട്ടിൽ യൂദായുടെ തകർന്ന മൃതശരീരം കിടക്കുന്നതായി കണ്ടു. ഏറ്റവും അറപ്പുളവാക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അത്. യൂദയുടെ ശരീരത്തിൻ്റെ ഭാരം കൊണ്ട് മരത്തിൽ തൂങ്ങുവാൻ ഉപയോഗിച്ച കയർ പൊട്ടി വീഴ്ചയിൽ ശരീരം തകർന്നു. തകർന്ന ശരീരത്തിൻ്റെ ഭാഗങ്ങൾ നായ്ക്കൾ ഭക്ഷിക്കുകയായിരുന്നു. അവശിഷ്ടങ്ങൾ വേഗത്തിൽ കുഴിച്ചിട്ടു. ആൾക്കൂട്ടത്തിലെ പരിഹാസം കുറച്ച് ശമിച്ചു. അനവധി ഭയം പൂണ്ട മുഖങ്ങൾ അവരുടെ മനസ്സിനെ വികാരങ്ങളെ വിളിച്ചറിയിച്ചു. യേശുവിൻ്റെ രക്തം ചൊരിയുവാൻ കാരണക്കാരനായവരുടെ മേൽ പ്രതിക്രിയ ആരംഭിച്ചു കഴിഞ്ഞുവെന്ന് അവർക്ക് തോന്നി.